എന്റെ പ്രിയപ്പെട്ട ദേശവാസികൾക്ക് നമസ്കാരം. നിങ്ങൾക്കേവർക്കും ക്രിസ്മസിന്റെ അനേകം ശുഭാശംസകൾ. ഇന്നത്തെ ദിവസം ജീവിതത്തിൽ സേവനത്തിനും ത്യാഗത്തിനും കരുണയ്ക്കും പ്രാധാന്യമേകാനുള്ള അവസരമാണ്. യേശുക്രിസ്തു പറയുകയുണ്ടായി, ദരിദ്രർക്ക് നമ്മുടെ ഉപകാരമല്ല, നമ്മുടെ അംഗീകാരമാണ് വേണ്ടത് എന്ന്. സെന്റ് ലൂക്ക് സുവിശേഷത്തിൽ പറയുന്നു, യേശു ദരിദ്രരെ സേവിക്കുക മാത്രമല്ല, ദരിദ്രർ ചെയ്ത സേവനത്തെ അഭിനന്ദിച്ചിട്ടുമുണ്ട്. ഇതാണ് യഥാർത്ഥ ശാക്തീകരണം. ഇതുമായി ബന്ധപ്പെട്ട ഒരു കഥ വളരെ പ്രസിദ്ധമാണ്. ആ കഥ ഇങ്ങനെയാണ്. യേശു ഒരു ദേവാലയ ഭണ്ഡാരത്തിനടുത്തു നിൽക്കുകയായിരുന്നു. പല സമ്പന്നരും വന്നു, വളരെയേറെ ദാനം ഭണ്ഡാരത്തിലിട്ടു. പിന്നീട് ഒരു ദരിദ്രയായ വിധവ വന്നു. അവർ രണ്ട് ചെമ്പ് നാണയങ്ങളാണിട്ടത്. ഒരു തരത്തിൽ നോക്കിയാൽ ആ ചെമ്പ് നാണയങ്ങൾക്ക് വലിയ വിലയൊന്നുമില്ല. അവിടെ നിന്ന ഭക്തരുടെ മനസ്സിൽ ആകാംക്ഷയുണ്ടാവുക സ്വാഭാവികമായിരുന്നു. അപ്പോൾ യേശു പറഞ്ഞു, ആ വിധവയാണ് ഏറ്റവും വലിയ ദാനമേകിയത്. കാരണം മറ്റുള്ളവർ വളരെയേറെ നൽകി, പക്ഷേ ആ വിധവ അവരുടെ സർവ്വതുമാണ് നൽകിയത്. ഇന്ന് December 25 മഹാമന മദൻ മോഹൻ മാളവീയയുടെയും ജന്മദിനമാണിന്ന്. ഭാരതത്തിലെ ജനമനസ്സുകളിൽ ദൃഢനിശ്ചയവും ആത്മവിശ്വാസവും ഉണർത്തിയ മാളവീയ ആധുനിക വിദ്യാഭ്യാസത്തിന് പുതിയ ദിശയേകി. അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ ഹൃദയംഗമമായ ആദരാഞ്ജലികൾ. 2 ദിവസങ്ങൾക്ക് മുൻപേ മാളവീയജിയുടെ തപോഭൂമിയായ ബനാറസിൽ വളരെയേറെ വികസന പ്രവർത്തനങ്ങളുടെ തുടക്കം കുറിക്കാൻ എനിക്ക് അവസരം ലഭിക്കുകയുണ്ടായി. ഞാൻ വാരണാസിയിലെ ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ മഹാമന മദൻ മോഹന മാളവീയ ക്യാൻസർ കെയർ സെന്ററിന് തറക്കല്ലിട്ടു. അവിടെ നിർമ്മിക്കപ്പെടുന്ന ക്യാൻസർ കെയർ സെന്റർ കിഴക്കൻ ഉത്തർപ്രദേശിൽ മാത്രമല്ല, ജാർഖണ്ഡ് ബീഹാർ വരെയുള്ള ആളുകൾക്ക് വളരെയേറെ ഉപകാരപ്രദമാകും. ഇന്ന് നമ്മുടെ മുൻ പ്രധാനമന്ത്രി ഭാരതരത്നം ആദരണീയ അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനമാണ്. ഈ രാജ്യത്തിന് അടൽജിയുടെ സംഭാവനകളെ ഒരിക്കലും മറക്കാനാവില്ല. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നാം പരമാണുശക്തിയുടെ കാര്യത്തിലും രാജ്യത്തിന്റെ യശസ് ഉയർത്തി. പാർട്ടി നേതാവെന്ന നിലയിലും ലോക്സഭാംഗമെന്ന നിലയിലും മന്ത്രിയെന്ന നിലയിലും പ്രധാനമന്ത്രിയെന്ന നിലയിലും അടൽജി മഹത്തായ ആദർശം സ്ഥാപിച്ചു. അടൽജിയുടെ ജന്മദിനത്തിൽ ഞാൻ അദ്ദേഹത്തിന് പ്രണാമങ്ങൾ അർപ്പിക്കുകയും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനായി ഈശ്വരനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് അടൽജിയോടൊപ്പം പ്രവർത്തിക്കാനുള്ള അവസരം ലഭിച്ചു. പല ഓർമ്മകളും കൺമുന്നിൽ തെളിയുകയാണ്. ഇന്ന് രാവിലെ ഞാൻ ട്വീറ്റ് ചെയ്തപ്പോൾ ഒരു പഴയ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ പ്രവർത്തകനായി അടൽജിയുടെ സ്നേഹവർഷമേൽക്കാനുള്ള സൗഭാഗ്യം എനിക്ക് എങ്ങനെ ലഭിച്ചിരുന്നു എന്ന് ആ വീഡിയോ കണ്ടാൽ അറിയാവുന്നതാണ്. ഇന്ന് ക്രിസ്മസ് നാളിൽ ദേശവാസികൾക്ക് 2 പദ്ധതികളുടെ പ്രയോജനം ക്രിസ്മസ് സമ്മാനമെന്ന പോലെ ലഭിക്കാൻ പോവുകയാണ്. ഒരു തരത്തിൽ November 2 ഈ പദ്ധതി ആരംഭിച്ചതാണ്. രാജ്യമെങ്ങും ഗ്രാമമായാലും നഗരമായാലും വിദ്യാഭ്യാസമുള്ളവരായാലും നിരക്ഷരരായാലും അവർക്കിടയിൽ ക്യാഷ്ലെസ് എന്താണെന്ന്, ക്യാഷ്ലെസ് പണമിടപാട് എങ്ങനെ നടത്താം, രൂപ കയ്യിലില്ലാതെ സാധനങ്ങൾ വാങ്ങുന്നതെങ്ങനെ എന്നെല്ലാമുള്ള കാര്യത്തിൽ നാലുപാടും ഒരു തരത്തിലുള്ള ആകാംക്ഷയുടെ അന്തരീക്ഷം രൂപപ്പെട്ടിരിക്കുകയാണ്. എല്ലാവരും പരസ്പരം ഇത് പഠിക്കാനും അറിയാനും ആഗ്രഹിക്കുകയാണ്. ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ, മൊബൈൽ ബാങ്കിങ്ങിന് ശക്തി പകരാൻ, ഇ പേയ്മെന്റ് ശീലമായി മാറാൻ ഭാരത സർക്കാർ ഉപഭോക്താക്കൾക്കായും ചെറുകിട കച്ചവടക്കാർക്കായും പ്രോത്സാഹന പദ്ധതികൾ ഇന്നാരംഭിക്കുകയാണ്. ഉപഭോക്താക്കളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ് ലക്കി ഗ്രാഹക് യോജന. വ്യാപാരികളെ പ്രോത്സാഹിപ്പിക്കാനുള്ള പദ്ധതിയാണ് ഡിജി ധൻ വ്യാപാർ യോജന. ഇന്ന് December 25 ക്രിസ്മസ് സമ്മാനമെന്ന പോലെ 15,000 ആളുകൾക്ക് നറുക്കെടുപ്പിലൂടെ സമ്മാനം ലഭിക്കും. 15,000 പേരുടെ അക്കൗണ്ടിൽ 1,000 രൂപ വീതം സമ്മാനം നിക്ഷേപിക്കപ്പെടും. ഇത് ഇന്ന് ഒരു ദിവസത്തേക്ക് മാത്രമല്ല, ഈ പദ്ധതി ഇന്നു മുതൽ ആരംഭിച്ച് 100 ദിവസം തുടരുന്നതാണ്. എല്ലാ ദിവസവും 15,000 പേർക്ക് 1,000 രൂപ വീതമാണ് സമ്മാനമായി ലഭിക്കുന്നത്. നൂറു ദിവസങ്ങൾ കൊണ്ട് ലക്ഷക്കണക്കിന് കുടുംബങ്ങളിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ സമ്മാനമാണ് ലഭിക്കാൻ പോകുന്നത്. നിങ്ങൾ മൊബൈൽ ബാങ്കിംഗ്, ഇ ബാങ്കിംഗ്, റൂപേ കാർഡ്, UPI, USSD പോലെയുള്ള ഡിജിറ്റൽ പേയ്മെന്റ് രീതികൾ ഉപയോഗിക്കുമ്പോഴാണ് നറുക്കെടുപ്പിലൂടെ സമ്മാനത്തിനർഹരാകുന്നത്. കൂടാതെ ഇങ്ങനെയുള്ള ഉപഭോക്താക്കൾക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം വലിയ നറുക്കെടുപ്പുമുണ്ട്. അതിൽ സമ്മാനവും ലക്ഷങ്ങളിലാകും. പിന്നെ 3 മാസങ്ങൾക്ക് ശേഷം ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറുടെ ജന്മജയന്തിയായ April 16 ബമ്പർ നറുക്കെടുപ്പുമുണ്ടാകും. അതിൽ കോടികളാകും സമ്മാനം. ഡിജിധൻ വ്യാപാർ യോജന പ്രധാനമായും വ്യാപാരികളെ ഉദ്ദേശിച്ചുള്ളതാണ്. വ്യാപാരികൾ ഈ പദ്ധതിയിൽ സ്വയം ചേരുകയും തങ്ങളുടെ ഇടപാടുകൾ ക്യാഷ്ലെസ്സാക്കാൻ ഉപഭോക്താക്കളെ പങ്കാളികളാക്കുകയും ചെയ്യുക. ഇങ്ങനെയുള്ള കച്ചവടക്കാർക്കും വേറെ പുരസ്കാരം നൽകും. ഈ പുരസ്കാരങ്ങൾ ആയിരക്കണക്കിനാണ്. കച്ചവടക്കാർക്ക് തങ്ങളുടെ കച്ചവടം നടക്കുകയും ചെയ്യും, സമ്മാനം കിട്ടാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യും. ഈ പദ്ധതി സമൂഹത്തിലെ എല്ലാ വർഗത്തിലും പെട്ട, വിശേഷിച്ചും ദരിദ്രരെയും മധ്യവർഗത്തിലെ താഴേത്തട്ടിലുള്ളവരെയും ഉദ്ദേശിച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് 50 രൂപയിലധികവും 3000ൽ കുറവുമുള്ള തുകയ്ക്ക് വാങ്ങുന്നവർക്കാണ് ഇങ്ങനെ സമ്മാനം ലഭിക്കുക. 3000ൽ അധികം രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങുന്നവർക്ക് ഈ സമ്മാനം ലഭിക്കുകയില്ല. വളരെ ദരിദ്രരായ ആളുകൾക്കും USSD ഉപയോഗിച്ച് ഫീജർ ഫോൺ, സാധാരണ ഫോൺ വഴിയായിട്ടും സാധനങ്ങൾ വാങ്ങാനാകും. സാധനങ്ങൾ വിൽക്കാനുമാകും, പണമടയ്ക്കാനുമാകും. അങ്ങനെ അവർക്കെല്ലാം ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകാം. ഗ്രാമീണ മേഖലയിലും ആളുകൾക്ക് ആധാർ എനേബിൾഡ് പേയ്മെന്റ് സിസ്റ്റം ഉപയോഗിച്ച് കച്ചവടങ്ങൾ നടത്താം. അവർക്കും സമ്മാനം നേടാം. ഭാരതത്തിൽ 30 കോടി റൂപേ കാർഡുകളുണ്ട്. അതിൽ 20 കോടി ജൻധൻ അക്കൗണ്ടുള്ള ദരിദ്ര കുടുംബങ്ങളുടെ പക്കലാണ് എന്നതിൽ പലർക്കും ആശ്ചര്യമുണ്ടാകും. ഈ 30 കോടി ആളുകൾക്ക് വേഗം തന്നെ സമ്മാന പദ്ധതിയുടെ ഭാഗമാകാം. ജനങ്ങൾ ഈ പദ്ധതിയോട് താൽപര്യം കാട്ടുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അടുത്തെല്ലാമുള്ള യുവാക്കൾക്ക് ഈ കാര്യങ്ങൾ അറിയാമായിരിക്കുമെന്നും നിങ്ങൾ അവരോട് ചോദിച്ചാൽ അവരെല്ലാം പറഞ്ഞു തരുമെന്നും എനിക്കറിയാം. നിങ്ങളുടെ കുടുംബത്തിൽ തന്നെയും 10ലും 12ലുമൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടാകും. അവർ തന്നെ ഇതെല്ലാം ഭംഗിയായി പറഞ്ഞുതരും. വളരെ ലളിതമാണ്. നിങ്ങൾ മൊബൈൽ ഫോണിലൂടെ വാട്സാപ്പ് സന്ദേശങ്ങൾ അയക്കുന്നതുപോലെ ലളിതം. പ്രിയപ്പെട്ട ജനങ്ങളെ, സാങ്കേതികവിദ്യ എങ്ങനെ ഉപയോഗിക്കണമെന്നും ഇ പേയ്മെന്റ് എങ്ങനെ ചെയ്യണമെന്നും ഓൺലൈൻ പേയ്മെന്റ് എങ്ങനെയെല്ലാമെന്നുമുള്ള കാര്യത്തിൽ അറിവ് രാജ്യത്തിൽ വളരെ വേഗമാണ് വ്യാപകമാകുന്നത്. കഴിഞ്ഞ ചില ദിവസങ്ങൾക്കുള്ളിൽ ക്യാഷ്ലെസ് കച്ചവടം, അതായത് രൂപയില്ലാത്ത കച്ചവടം, 200-300 ഇരട്ടി വർദ്ധിച്ചിരിക്കുന്നു. ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഭാരത സർക്കാർ വലിയ തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ തീരുമാനം എത്രത്തോളം വലുതാണെന്ന് വ്യാപാരി സമൂഹത്തിന് വളരെ നന്നായി ഊഹിക്കാവുന്നതേയുള്ളൂ. ഡിജിറ്റൽ കൊടുക്കൽ വാങ്ങൽ നടത്തുന്ന വ്യാപാരി തങ്ങളുടെ കച്ചവടത്തിൽ നോട്ടിനു പകരം ഓൺലൈൻ പേയ്മെന്റ് രീതി പ്രോത്സാഹിപ്പിക്കുമ്പോൾ വരുമാന നികുതിയിൽ ഇളവും നൽകുന്നു. ഞാൻ രാജ്യത്തിലെ എല്ലാ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണത്തിലുള്ള പ്രദേശങ്ങളെയും അഭിനന്ദിക്കുന്നു. എല്ലാവരും തങ്ങളുടേതായ രീതിയിൽ ഈ നീക്കത്തിന് പ്രോത്സാഹനമേകി. ആന്ധ്രാ മുഖ്യമന്ത്രി ശ്രീ ചന്ദ്രബാബു നായിഡുവിന്റെ അധ്യക്ഷതയിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സമിതി ഇതുമായി ബന്ധപ്പെട്ട് പല പദ്ധതികളെക്കുറിച്ചും ആലോചിക്കുന്നു. എന്നാൽ സർക്കാരുകൾ തന്നെ തങ്ങളുടേതായ രീതിയിൽ പല പദ്ധതികളും ആരംഭിച്ച് നടപ്പിലാക്കി. വസ്തുനികുതിയും ലൈസൻസ് ഫീസും ഡിജിറ്റലായി അടച്ചാൽ 10% ഇളവനുവദിക്കാൻ അസം സർക്കാർ തീരുമാനിച്ചതായി ആരോ പറയുകയുണ്ടായി. ഗ്രാമീണ ബാങ്കുകളുടെ ശാഖകൾ തങ്ങളുടെ 75% ഇടപാടുകാരെക്കൊണ്ട് ജനുവരിക്കും മാർച്ചിനുമിടയിൽ കുറഞ്ഞത് 2 ഡിജിറ്റൽ ഇടപാടുകൾ നടത്തിക്കുന്നുവെങ്കിൽ സർക്കാരിൽ നിന്ന് 50,000 രൂപ സമ്മാനമായി നേടുന്നു. March 31, 2017 100% ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടത്തുന്ന ഗ്രാമങ്ങൾക്ക് സർക്കാരിൽ നിന്നും ഉത്തം പഞ്ചായത്ത് ഫോർ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ പദ്ധതിയനുസരിച്ച് 500,000 രൂപ സമ്മാനമായി നൽകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. അവർ കർഷകർക്ക് ഡിജിറ്റൽ കൃഷക് ശിരോമണി പദ്ധതിയും പ്രഖ്യാപിച്ചു. അതനുസരിച്ച് വിത്തും വളവും വാങ്ങുന്നതിന് തീർത്തും ഡിജിറ്റൽ പേയ്മെന്റ് നടത്തുന്ന ആദ്യത്തെ 10 കർഷകർക്ക് 5,000 രൂപ നൽകും. ഇക്കാര്യത്തിൽ അസം സർക്കാരിനെ അഭിനന്ദിക്കുന്നതോടൊപ്പം ഇതുപോലെയുള്ള തുടക്കങ്ങൾ കുറിച്ച എല്ലാ സർക്കാരുകളെയും ഞാൻ അഭിനന്ദിക്കുന്നു. പല സംഘടനകളും ഗ്രാമത്തിൽ ദരിദ്രരായ കർഷകർക്കിടയിൽ ഡിജിറ്റൽ ഇടപാടുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പല വിജയകരമായ രീതികളും അവലംബിച്ചു. പ്രധാനമായും വളത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിച്ചിട്ടുള്ള GNFC ഗുജറാത്ത് നർമ്മദാ വാലി ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ് കർഷകരുടെ സൌകര്യത്തിനായി വളം വിൽപ്പന കേന്ദ്രങ്ങളിൽ 1000 POS മെഷീനുകൾ സ്ഥാപിച്ചതായും കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 35,000 കർഷകർക്ക് 500,000 ചാക്ക് വളം ഡിജിറ്റൽ പേയ്മെന്റിലൂടെ കൊടുത്തതായും ആരോ പറഞ്ഞു. ഇത് വെറും 2 ആഴ്ചയ്ക്കുള്ളിൽ നടന്ന കാര്യമാണ്. കഴിഞ്ഞ വർഷത്തേതുമായി താരതമ്യപ്പെടുത്തിയാൽ GNFC വളം വിൽപ്പനയിൽ 27% വർധനവുണ്ടായി എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം. സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥിതിയിലും നമ്മുടെ ജീവിത രീതിയിലും അനൌപചാരിക മേഖലയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അവിടെ ജോലി ചെയ്യുന്നവർക്ക് കൂലി നോട്ടുകളായിട്ടായിരുന്നു അധികവും നൽകുന്നത്. ശമ്പളം രൂപയായി നൽകുകയാണ് പതിവ്. അതിലൂടെ തൊഴിലാളികൾ ചൂഷണം ചെയ്യപ്പെടുന്നതായി അറിയുന്നു. 100 രൂപ കിട്ടേണ്ടിടത്ത് 80 കിട്ടുന്നു, 80 കിട്ടണമെങ്കിൽ 50 കിട്ടുന്നു. ആരോഗ്യമേഖല, ഇൻഷുറൻസ് തുടങ്ങിയവയുടെ കാര്യത്തിലുള്ള പല നേട്ടങ്ങളും അവർക്ക് ലഭിക്കാതെ പോകുന്നു. എന്നാലിപ്പോൾ ക്യാഷ്ലെസ് പേയ്മെന്റ് കാരണം പണം നേരിട്ട് ബാങ്കിലാണ് നിക്ഷേപിക്കുന്നത്. ഒരു തരത്തിൽ അനൌപചാരികമെന്നത് ഔപചാരികമായി മാറുന്നു. ചൂഷണം അവസാനിക്കുന്നു. കമ്മീഷൻ നൽകേണ്ടിയിരുന്നിടത്ത് അതുമില്ലാതെയായി. തൊഴിലാളിക്ക്, കൂലിക്കാരന്, അതുപോലെയുള്ള ദരിദ്രർക്ക് മുഴുവൻ പണവും ലഭിക്കുമെന്ന സ്ഥിതിയായിരിക്കുന്നു. അതോടൊപ്പം മറ്റു നേട്ടങ്ങളും അവർക്ക് ലഭിക്കുന്നു. നമ്മുടേത് യുവാക്കൾ അധികമുള്ള രാജ്യമാണ്. സാങ്കേതികവിദ്യ നമുക്ക് നിഷ്പ്രയാസം സാധ്യമാണ്. ഭാരതത്തെപ്പോലെ ഒരു രാജ്യം ഈ മേഖലയിൽ ഏറ്റവും മുൻപന്തിയിലാകേണ്ടതാണ്. നമ്മുടെ യുവാക്കൾ സ്റ്റാർട്ടപ്പിൽ വളരെ പുരോഗതിയുണ്ടാക്കി. ഈ ഡിജിറ്റൽ മൂവ്മെന്റ് ഒരു സുവർണാവസരമാണ്. പുതിയ പുതിയ ആശയങ്ങൾക്കും പുതിയ പുതിയ സാങ്കേതിക വിദ്യയ്ക്കുമൊപ്പം പുതിയ പുതിയ പദ്ധതികളുമായി ഈ മേഖലയ്ക്ക് നമ്മുടെ യുവാക്കൾ സാധിക്കുന്നിടത്തോളം പ്രാധാന്യം കൊടുക്കണം. അങ്ങനെ രാജ്യത്തെ കള്ളപ്പണത്തിൽ നിന്നും അഴിമതിയിൽ നിന്നും മോചിപ്പിക്കാനുള്ള മുന്നേറ്റത്തിൽ മുഴുവൻ ശക്തിയുമെടുത്ത് നമുക്ക് പങ്കാളികളാകാം. പ്രിയപ്പെട്ട ജനങ്ങളെ, ഞാൻ എല്ലാ മാസവും മൻ കി ബാത്തിൽ ആദ്യം ആളുകളോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കൂ, നിങ്ങൾക്ക് പറയാനുള്ളത് പറയൂ എന്നാണ്. MyGOVയിലും നരേന്ദ്രമോദി ആപ്പിലും ഇപ്രാവശ്യം ലഭിച്ച 1000 കണക്കിന് അഭിപ്രായങ്ങളിൽ 80-90% അഴിമതിക്കും കള്ളപ്പണത്തിനുമെതിരെ നടത്തുന്ന പോരാട്ടത്തെക്കുറിച്ചും രൂപ പിൻവലിക്കലിനെക്കുറിച്ചുമായിരുന്നു. എല്ലാം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അഭിപ്രായങ്ങളെ ആകെക്കൂടി 3 തരംതിരിക്കാമെന്നാണ്. ചിലർ വിശദമായി അറിയിച്ചത് ആളുകൾക്കുണ്ടാകുന്ന പലതരം ബുദ്ധിമുട്ടുകളെക്കുറിച്ചും അസൗകര്യങ്ങളെക്കുറിച്ചും മറ്റുമാണ്. മറ്റൊരു കൂട്ടർ എഴുതിയത് ഇത്രയും നല്ല കാര്യം, നാടിന്റെ നന്മയ്ക്കു വേണ്ടിയുള്ള കാര്യം, ഇത്രയും പവിത്രമായ കാര്യം ചെയ്തിട്ടും എവിടെയെല്ലാം എങ്ങനെയെല്ലാമുള്ള കള്ളത്തരങ്ങൾ നടക്കുന്നുവെന്നും വിശ്വാസവഞ്ചനയുടെ ഏതെല്ലാം പുതിയ വഴികളാണ് കണ്ടെത്തുന്നത് എന്നും മറ്റുമാണ്. മൂന്നാമതൊരു കൂട്ടർ നടന്ന കാര്യങ്ങളെ പിന്തുണയ്ക്കുന്നതോടൊപ്പം ഈ പോരാട്ടം തുടരണമെന്നും അഴിമതിയും കള്ളപ്പണവും തീർത്തുമില്ലാതെയാക്കാൻ കൂടുതൽ കടുത്ത നടപടികൾ എടുക്കേണ്ടി വന്നാൽ എടുക്കണമെന്നും വളരെ ശക്തമായ ഭാഷയിൽ എഴുതി അറിയിച്ചവരാണ്. ഇത്രയധികം കത്തുകൾ എഴുതി എന്നെ സഹായിച്ചതിൽ ഞാൻ ജനങ്ങളോട് കൃതജ്ഞതയുള്ളവനാണ്. ശ്രീ ഗുരുമണി കേവൽ എന്ന ആൾ MyGOVയിൽ എഴുതി, കള്ളപ്പണത്തെ നിയന്ത്രിക്കാനുള്ള ഈ ചുവടുവയ്പ് പ്രശംസനീയമാണ്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. പക്ഷേ നാമെല്ലാം അഴിമതിക്കെതിരെ പോരാടുകയാണ്. ഈ പോരാട്ടത്തിൽ ഞങ്ങളേകുന്ന സഹകരണത്തിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. നാം അഴിമതി, കള്ളപ്പണം തുടങ്ങിയവയ്ക്കെതിരെ സൈനിക ശക്തിയെന്ന പോലെയാണ് പോരാടുന്നത്. ഗുരുമണി കേവൽ എഴുതിയതുപോലെയുള്ള വികാരം തന്നെയാണ് രാജ്യത്തിന്റെ എല്ലാ കോണിലും പ്രകടമാകുന്നത്. നമുക്കെല്ലാം ഇത് തിരിച്ചറിയാനാകുന്നുണ്ട്. ജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ, ബുദ്ധിമുട്ടുകൾ സഹിക്കുമ്പോൾ അതിൽ വേദനയുണ്ടാകാത്ത മനുഷ്യർ ആരാണുണ്ടാവുക? നിങ്ങൾക്കുണ്ടാകുന്നതുപോലെയുള്ള വേദന എനിക്കുമുണ്ടാകുന്നു. എന്നാൽ മഹത്തായ ഒരു ലക്ഷ്യത്തിനുവേണ്ടി, ഒരു മഹത്തായ ലക്ഷ്യം നേടാൻ ഉദ്ദേശ്യശുദ്ധിയോടെ പ്രവർത്തിക്കുമ്പോൾ ഈ കഷ്ടപ്പാടിലും ഈ വേദനയിലും ബുദ്ധിമുട്ടുകൾക്കുമിടയിൽ ജനങ്ങൾ ധൈര്യത്തോടെ ഉറച്ചു നിൽക്കുന്നു. ഈ ജനങ്ങൾ യഥാർത്ഥത്തിൽ മാറ്റത്തിന്റെ വക്താക്കളാണ്. ആളുകൾ കഷ്ടപ്പാട് സഹിച്ചതിന് മാത്രമല്ല, ജനങ്ങളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന ചിലർക്ക് ചുട്ട മറുപടി കൊടുത്തതിനും ഞാൻ ജനങ്ങൾക്ക് നന്ദി പറയുന്നു. എത്രയെത്ര കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നു. അഴിമതിക്കും കള്ളപ്പണത്തിനുമെതിരെയുള്ള പോരാട്ടത്തിനും വർഗീയതയുടെ നിറം കൊടുക്കാൻ എത്ര ശ്രമങ്ങളാണ് നടത്തിയത്. ചിലർ കിംവദന്തി പ്രചരിപ്പിച്ചു. നോട്ടിൽ അക്ഷരത്തെറ്റെഴുതിയിരിക്കുന്നു. ചിലർ പറഞ്ഞു ഉപ്പിന്റെ വില കൂടി. ചിലർ പ്രചരിപ്പിച്ചു 2000 നോട്ടും പിൻവലിക്കും, 500 1000 ഇല്ലാതെയാകും. എന്നാൽ പലതരത്തിലുള്ള കിംവദന്തികൾക്കിടയിലും ജനങ്ങളുടെ മനസ്സിനെ ഇളക്കാൻ ആർക്കും സാധിച്ചില്ല. ഇത്രമാത്രമല്ല, പലരും ഗോദായിലിറങ്ങി തങ്ങളുടെ സർഗാത്മകതയിലൂടെയും തങ്ങളുടെ ബുദ്ധിശക്തിയിലൂടെയും കിംവദന്തി പ്രചരിപ്പിക്കുന്നവരുടെ കള്ളി വെളിച്ചത്താക്കി, കിംവദന്തികളുടെ കള്ളിയും വെളിച്ചത്താക്കി, സത്യത്തെ ജനമധ്യത്തിൽ അവതരിപ്പിച്ചു. ജനങ്ങളുടെ ഈ കഴിവിന് എന്റെ 100 പ്രണാമങ്ങൾ. പ്രിയപ്പെട്ട ജനങ്ങളെ, 125 കോടി ജനങ്ങൾ ഒപ്പം നിൽക്കുന്നുവെങ്കിൽ ഒന്നും അസാധ്യമല്ലെന്നും, ജനങ്ങൾ ഈശ്വരന്റെ പ്രതിരൂപം തന്നെയാണെന്നും, ജനങ്ങളുടെ ആശീർവാദം ഈശ്വരന്റെ ആശീർവാദം തന്നെയാണെന്നും ഞാൻ വ്യക്തമായി അറിയുന്നു, ഓരോ നിമിഷവും മനസ്സിലാക്കുന്നു. അഴിമതിക്കും കള്ളപ്പണത്തിനുമെതിരെയുള്ള ഈ മഹായജ്ഞത്തിൽ ജനങ്ങൾ തികഞ്ഞ ഉത്സാഹത്തോടെ പങ്കെടുക്കുന്നതിൽ ഞാൻ ജനങ്ങൾക്ക് നന്ദി പറയുന്നു, ജനങ്ങളെ നമിക്കുന്നു. ലോക്സഭയിലും രാജ്യസഭയിലും അഴിമതിക്കും കള്ളപ്പണത്തിനുമെതിരെ നടക്കുന്ന പോരാട്ടത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്കൊപ്പം രാജനൈതിക പാർട്ടികൾക്കുള്ള പൊളിറ്റിക്കൽ ഫണ്ടിങ്ങിനെക്കുറിച്ചും വിശദമായ ചർച്ച നടക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. സഭ നടന്നിരുന്നെങ്കിൽ തീർച്ചയായും നല്ല ചർച്ച നടക്കുമായിരുന്നു. രാജനൈതിക പാർട്ടികൾക്ക് എല്ലാം സൗജന്യമാണെന്ന് പറഞ്ഞു പരത്തുന്ന കിംവദന്തികൾ തെറ്റാണ്. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. വ്യക്തിയാണെങ്കിലും സംഘടനയാണെങ്കിലും രാജനൈതിക പാർട്ടിയാണെങ്കിലും എല്ലാവരും നിയമം പാലിക്കണം, പാലിക്കേണ്ടി തന്നെ വരും. അഴിമതിയെയും കള്ളപ്പണത്തെയും പ്രത്യക്ഷത്തിൽ പിന്തുണയ്ക്കാനാകാത്തവർ സർക്കാരിന്റെ കുറവുകൾ കണ്ടെത്താനായി മുഴുവൻ സമയവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടും വീണ്ടും നിയമങ്ങൾ മാറ്റുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യവും ഉയരുകയുണ്ടായി. ഈ സർക്കാർ സാധാരണക്കാരായ ജനങ്ങൾക്കു വേണ്ടിയുള്ളതാണ്. നിരന്തരം ജനങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ജനങ്ങൾക്കെന്താണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്, ഏത് നിയമം കാരണമാണ് ബുദ്ധിമുട്ട്, അതിന് പരിഹാരം എന്ത് കണ്ടെത്താനാകും എന്നു നോക്കുന്നു. സദാസമയവും സംവേദനക്ഷമതയുള്ള സർക്കാരെന്ന നിലയിൽ ജനങ്ങളുടെ സുഖസൗകര്യങ്ങൾ പരിഗണിച്ച് എത്ര നിയമങ്ങൾ മാറ്റേണ്ടി വരുമെന്ന് നോക്കി. അങ്ങനെ അത് മാറ്റുന്നു. ആളുകൾക്ക് കഷ്ടപ്പാട് കുറയണം എന്നതാണ് ലക്ഷ്യം. മറുവശത്ത് ഇതൊരസാധാരണ പോരാട്ടമാണെന്ന് ഞാൻ ആദ്യമേ തന്നെ 8 തന്നെ പറയുകയുണ്ടായി. 70 വിശ്വാസവഞ്ചനയും അഴിമതിയും നിറഞ്ഞ കള്ളപ്പണ ഇടപാടുകളിൽ എങ്ങനെയെല്ലാമുള്ള ശക്തികളാണ് ഒത്തുചേർന്നിരിക്കുന്നത്. അവരുടെ ശക്തി എത്രയാണ്? അങ്ങനെയുള്ളവരുമായി പോരാടാൻ നിശ്ചയിച്ചിരിക്കുമ്പോൾ അവരും സർക്കാരിനെ പരാജയപ്പെടുത്താൻ ദിവസേന പുതിയ പുതിയ രീതികൾ അവലംബിക്കുകയാണ്. അവർ പുതിയ രീതികൾ അവലംബിക്കുമ്പോൾ ആ രീതികളെ പരാജയപ്പെടുത്താൻ സർക്കാരിനും പുതിയ രീതികൾ സ്വീകരിക്കേണ്ടി വരുന്നു. നിങ്ങളൊന്നുവെച്ചാൽ ഞാൻ 10 കാരണം അഴിമതിക്കാരെ, കള്ളക്കച്ചവടക്കാരെ, കള്ളപ്പണത്തെ ഇല്ലാതാക്കുമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. മറുവശത്ത് ഏതെല്ലാം തരത്തിലുള്ള കള്ളക്കളികളാണ് നടക്കുന്നതെന്നും എങ്ങനെയെല്ലാമുള്ള പുതിയ രീതികളാണ് കണ്ടെത്തുന്നതെന്നും മറ്റുമുള്ള വിവരം തരുന്ന കത്തുകളാണ് പലരിൽ നിന്നും ലഭിച്ചത്. ഇക്കാര്യത്തിൽ ഞാൻ പ്രിയപ്പെട്ട ദേശവാസികൾക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനം അർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ദിവസേന പുതിയ പുതിയ ആളുകൾ പിടിക്കപ്പെടുന്ന കാര്യവും നോട്ടുകൾ പിടിക്കപ്പെടുന്ന കാര്യവും റെയ്ഡുകൾ നടക്കുന്ന കാര്യവും നിങ്ങൾ പത്രത്തിലും ടിവിയിലും കാണുന്നുണ്ടാകും. ഇതെല്ലാം എങ്ങനെ സാധിച്ചു? ഒരു രഹസ്യം പറയാം. വിവരങ്ങൾ ജനങ്ങൾ തന്നെയാണ് തരുന്നതെന്നാണ് രഹസ്യം. സർക്കാർ സംവിധാനത്തിൽ എത്രത്തോളം വിവരങ്ങളുണ്ടോ അതിനേക്കാൾ പല മടങ്ങ് വിവരങ്ങൾ സാധാരണ ജനങ്ങളിൽ നിന്ന് കിട്ടുന്നു. മിക്കവാറും വിജയം വരിക്കാനുമാകുന്നു. അത് സാധാരണക്കാരായ ജനങ്ങൾ ഉണർന്നിരിക്കുന്നതുകൊണ്ടാണ്. ഇത്തരം ക്ഷുദ്രശക്തികളെ വെളിച്ചത്തുകൊണ്ടുവരുന്നതിന് എന്റെ രാജ്യത്തിലെ ജാഗരൂകരായ ജനങ്ങൾ എത്ര അപകടത്തെയാണ് വെല്ലുവിളിക്കുന്നതെന്ന് ആർക്കെങ്കിലും സങ്കൽപ്പിക്കാൻ പോലുമാകുമോ? കിട്ടുന്ന വിവരങ്ങളിൽ അധികത്തിലും വിജയം കിട്ടുകയും ചെയ്യുന്നു. ഇതുപോലെയുള്ള വിവരങ്ങൾ നൽകാൻ സർക്കാർ ഒരു ഇമെയിൽ വിലാസം നിശ്ചയിച്ചിട്ടുണ്ട്. അതിലേക്കും വിവരമറിയിക്കാം. MyGOV വിവരമറിയിക്കാം. ഇതുപോലെയുള്ള കൊള്ളരുതായ്മകളോട് പോരാടാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. നിങ്ങളുടെ സഹകരണമുണ്ടെങ്കിൽ പോരാട്ടം എളുപ്പമാണ്. കത്തെഴുതുന്ന 3 കൂട്ടരും വളരെയേറെയാണ്. അവർ പറയുന്നത്, മോദിജി ദുർബലനാകരുത്, നിൽക്കരുത്, എത്ര കടുത്ത കാൽവയ്പുമാകാം, പുറപ്പെട്ട സ്ഥിതിക്ക് ഇനി ലക്ഷ്യത്തിലെത്തുക തന്നെ വേണം എന്നാണ്. ഇങ്ങനെ കത്തെഴുതിയവരോട് വിശേഷിച്ചും നന്ദി രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. കാരണം അവരുടെ കത്തുകളിൽ വിശ്വാസമുണ്ട്, ആശീർവാദവുമുണ്ട്. ഇതവസാനമല്ല, ഇതൊരു തുടക്കം മാത്രമാണെന്ന് ഞാൻ നിങ്ങൾക്കുറപ്പു തരുന്നു. ഈ യുദ്ധം ജയിക്കുക തന്നെ വേണം. ദുർബലനാകുന്ന പ്രശ്നം എവിടെയാണ്? നിൽക്കുന്ന പ്രശ്നവുമില്ല. 125 കോടി ജനങ്ങളുടെ ആശീർവാദമുള്ള കാര്യത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ ബിനാമി സമ്പത്തിന്റെ കാര്യത്തിൽ 1988 ഒരു നിയമമുണ്ടാക്കിയിരുന്നു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഒരിക്കലും മറ്റു നിയമങ്ങൾ ഉണ്ടാക്കിയില്ല, നോട്ടിഫൈ ചെയ്തുമില്ല. വെറുതെ ഐസ് പെട്ടിയിൽ വച്ചിരിക്കുകയായിരുന്നു. ഞാനതിനെ പുറത്തെടുത്തു. ശക്തമായ ബിനാമി സമ്പത്തി നിയമമുണ്ടാക്കി. വരും ദിനങ്ങളിൽ ആ നിയമവും അതിന്റെ ജോലി ചെയ്യാൻ തുടങ്ങും. രാജ്യനന്മയ്ക്കു വേണ്ടി, ജനനന്മയ്ക്കു വേണ്ടി എന്തുതന്നെ ചെയ്യേണ്ടതുണ്ടെങ്കിലും അതിന് മുൻഗണനയുണ്ടാകും. പ്രിയപ്പെട്ട ജനങ്ങളെ, ഈ കഷ്ടപ്പാടുകൾക്കിടയിലും നമ്മുടെ കർഷകർ കൃഷിയിറക്കുന്ന കാര്യത്തിൽ കഴിഞ്ഞ വർഷത്തെ റെക്കോർഡ് ഭേദിച്ചുവെന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ മൻ കി ബാത്തിൽ ഞാൻ പറയുകയുണ്ടായി. കാർഷിക മേഖലയുടെ കാര്യത്തിൽ അതൊരു ശുഭസൂചനയാണ്. ഈ രാജ്യത്തെ തൊഴിലാളികളുടെയും കർഷകരുടെയും യുവാക്കളുടെയുമെല്ലാം അധ്വാനത്തിന് സത്പരിണാമമുണ്ടാവുകയാണ്. കഴിഞ്ഞ ദിവസം ലോക സാമ്പത്തിക വേദിയിൽ ഭാരതം പല മേഖലകളിലും അഭിമാനപൂർവ്വം പേരുറപ്പിച്ചിരിക്കുകയാണ്. നമ്മളുടെ ജനങ്ങളുടെ നിരന്തരമായ അധ്വാനത്തിന്റെ ഫലമായിട്ടാണ് വെവ്വേറെ സൂചികകളിലൂടെ ആഗോള റാങ്കിംഗിൽ ഭാരതത്തിന്റെ ഉയർച്ച ദൃശ്യമാകുന്നത്. വേൾഡ് ബാങ്കിന്റെ ഡൂയിംഗ് ബിസിനസ് റിപ്പോർട്ടിൽ ഭാരതത്തിന്റെ റാങ്ക് ഉയർന്നിരിക്കുന്നു. നാം ഭാരതത്തിൽ വ്യവസായ സമ്പ്രദായങ്ങൾ ബെസ്റ്റ് പ്രാക്ടീസ് ആഗോള രീതിക്ക് തുല്യമാക്കാനായി വളരെ വേഗം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, വിജയം വരിക്കുകയുമാണ്. അൺടാഡ് പുറപ്പെടുവിച്ചിരിക്കുന്ന ആഗോള നിക്ഷേപ റിപ്പോർട്ടനുസരിച്ച് ടോപ്പ് പ്രോസ്പെക്റ്റീവ് ഹോസ്റ്റ് എക്കോണമീസ് ഫോർ 2016-18 ഭാരതത്തിന്റെ സ്ഥാനം 3rd വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ഗ്ലോബൽ കോമ്പറ്റീറ്റീവ്നെസ് റിപ്പോർട്ടിൽ ഭാരതം 32rd കുതിച്ചിരിക്കുന്നു. ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സ് 2016 നാം 16rd മുന്നേറിയിരിക്കുന്നു. വേൾഡ് ബാങ്കിന്റെ ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സ് 2016 19rank വർദ്ധിപ്പിച്ചിരിക്കുന്നു. മറ്റ് പല റിപ്പോർട്ടുകൾ വിലയിരുത്തിയാലും ഇതേ രീതിയിലാണ് പുരോഗതി കാണുന്നത്. ഭാരതം വളരെ വേഗം മുന്നേറുകയാണ്. പ്രിയപ്പെട്ട ദേശവാസികളെ, ഇപ്രാവശ്യം ലോക്സഭാ രാജ്യസഭാ സമ്മേളനങ്ങൾ ജനങ്ങളുടെ അനിഷ്ടത്തിന് ഇടയാക്കിയിരിക്കുകയാണ്. സഭയിലെ കാര്യങ്ങളെക്കുറിച്ച് നാലുപാടും രോഷം പ്രകടമായി. രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും അനിഷ്ടം പ്രകടമാക്കി. എന്നാൽ ഈ സ്ഥിതിയിലും ഇടയ്ക്കിടെ ചില നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ മനസ്സിന് വളരെ സന്തോഷം ലഭിക്കുന്നു. സഭയിലെ കോലാഹലത്തിനിടയിൽ രാജ്യത്തിന്റെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരു കാര്യം നടക്കുകയുണ്ടായി. സഹോദരീ സഹോദരന്മാരെ, ദിവ്യാംഗരായ ആളുകളുടെ കാര്യത്തിൽ ഒരു ദൗത്യവുമായിട്ടാണ് സർക്കാർ നിലകൊള്ളുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു ബില്ല് സഭയിൽ പാസാക്കപ്പെട്ടു എന്നതിൽ എനിക്ക് അഭിമാനവും സന്തോഷവുമുണ്ട്. അതിന് ഞാൻ ലോക്സഭയിലെയും രാജ്യസഭയിലെയും എല്ലാ അംഗങ്ങളോടും നന്ദി വ്യക്തമാക്കുന്നു. രാജ്യത്തെ കോടിക്കണക്കിന് ദിവ്യാംഗരായ ആളുകളുടെ പേരിൽ കൃതജ്ഞത വ്യക്തമാക്കുന്നു. ദിവ്യാംഗരായ ആളുകളുടെ കാര്യത്തിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഞാൻ ഈ നീക്കത്തിന് ഗതിവേഗമേകാൻ വ്യക്തിപരമായി തന്നെ ശ്രമം നടത്തുകയുണ്ടായി. ദിവ്യാംഗരായ ആളുകൾക്ക് അവകാശപ്പെട്ടത് ലഭിക്കുകയെന്നതും മാന്യത ലഭിക്കുകയെന്നതും എന്റെ ലക്ഷ്യമായിരുന്നു. പാരാ ഒളിമ്പിക്സിൽ 4 മെഡലുകൾ നേടിയപ്പോൾ നമ്മളുടെ ശ്രമത്തിനും വിശ്വാസത്തിനും നമ്മുടെ ദിവ്യാംഗരായ സഹോദരീ സഹോദരന്മാർ ശക്തി പകർന്നു. അവർ ആ വിജയത്തിലൂടെ രാജ്യത്തിന്റെ അഭിമാനം മാത്രമല്ല ഉയർത്തിയത്, മറിച്ച് തങ്ങളുടെ കഴിവുകാട്ടി ആളുകളെ ആശ്ചര്യപ്പെടുത്തുകയും ചെയ്തു. നമ്മുടെ ദിവ്യാംഗരായ സഹോദരീ സഹോദരന്മാരും രാജ്യത്തിലെ എല്ലാ പൌരന്മാരെയും പോലെ നമ്മുടെ വിലമതിക്കാനാവാത്ത സമ്പത്താണ്, ശക്തിയാണ്. ദിവ്യാംഗരായ ജനങ്ങളുടെ നന്മയ്ക്കു വേണ്ടി ഈ നിയമം പാസായ ശേഷം ദിവ്യാംഗർക്ക് തൊഴിൽ ലഭിക്കാനുള്ള അവസരങ്ങൾ വർദ്ധിക്കും എന്നതിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ്. സർക്കാർ ജോലികളിൽ സംവരണത്തിന്റെ പരിധി വർദ്ധിപ്പിച്ച് 4% ഈ നിയമത്തിലൂടെ ദിവ്യാംഗരുടെ വിദ്യാഭ്യാസം, മറ്റു സൗകര്യങ്ങൾ, പരാതികൾ എന്നിവയുടെ കാര്യത്തിൽ വിശേഷാൽ വകുപ്പുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. ദിവ്യാംഗരുടെ കാര്യത്തിൽ സർക്കാർ എത്രത്തോളം സംവേദനക്ഷമത വെച്ചുപുലർത്തുന്നു എന്നത് സർക്കാർ കഴിഞ്ഞ 2 വർഷങ്ങളിൽ 4,350 ശിബിരങ്ങൾ സംഘടിപ്പിച്ചു എന്നതിൽ നിന്ന് തന്നെ ഊഹിക്കാവുന്നതാണ്. 352 കോടി രൂപ ചെലവാക്കി ദിവ്യാംഗരായ 580,000 സഹോദരീ സഹോദരന്മാർക്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്തു. സർക്കാർ സംയുക്ത രാഷ്ട്രസഭയുടെ ആഗ്രഹത്തിനനുസരിച്ചു തന്നെയാണ് പുതിയ നിയമം പാസാക്കിയിരിക്കുന്നത്. മുൻപ് ദിവ്യാംഗർ 7 തരത്തിലുള്ളവരായിരുന്നു. ഇപ്പോൾ നിയമത്തിലൂടെ അത് 21 തരത്തിലുള്ളതാക്കി മാറ്റിയിരിക്കുന്നു. 14 പുതിയ വിഭാഗങ്ങളെ ചേർത്തിരിക്കുന്നു. ആദ്യമായി നീതി ലഭിക്കുന്ന, അവസരം ലഭിക്കുന്ന പുതിയ വിഭാഗങ്ങളെയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. താലസ്സേമിയ, പാർക്കിൻസൺ, കുള്ളത്വം പോലെയുള്ളവരെയും ഈ കൂട്ടത്തിൽ ചേർത്തിരിക്കുന്നു. എന്റെ യുവ സുഹൃത്തുക്കളെ, കഴിഞ്ഞ ചില ആഴ്ചകളായി കളിക്കളത്തിൽ നിന്ന് വന്ന വാർത്ത നമ്മളെയെല്ലാം അഭിമാനം കൊള്ളിക്കുന്നതായിരുന്നു. ഭാരതീയരെന്ന നിലയിൽ നമുക്കെല്ലാം അഭിമാനം തോന്നുന്നത് സ്വാഭാവികമാണ്. ഭാരതീയ ക്രിക്കറ്റ് ടീം ഇംഗ്ലണ്ടിനെതിരെ 4-0 കണക്കിന് വിജയം വരിച്ചു. ഇതിൽ ചില യുവ കളിക്കാരുടെ കളി അഭിനന്ദനാർഹമായിരുന്നു. നമ്മുടെ യുവ കളിക്കാരൻ കരുൺ നായർ ട്രിപ്പിൾ സെഞ്ചുറി നേടിയപ്പോൾ KL രാഹുൽ 199 റൺസ് നേടി. ടെസ്റ്റ് ക്യാപ്റ്റൻ വിരാട് കോഹ്ലി നല്ല ബാറ്റിംഗിനൊപ്പം നല്ല നേതൃത്വവും കൊടുത്തു. ഭാരതീയ ക്രിക്കറ്റ് ടീമിന്റെ ഓഫ് സ്പിന്നർ ബൌളർ R. Ashwinെ ICC 2016 വർഷത്തെ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ എന്നും ബെസ്റ്റ് ടെസ്റ്റ് ക്രിക്കറ്റർ എന്നും പ്രഖ്യാപിച്ചു. ഇവർക്കെല്ലാം എന്റെ 1000 മംഗളാശംസകൾ. ഹോക്കിയുടെ രംഗത്തും 15 വർഷത്തിനുശേഷം വളരെ നല്ല വാർത്ത വന്നു. കേമപ്പെട്ട വാർത്ത: ജൂനിയർ ഹോക്കി ടീം വേൾഡ് കപ്പ് കരസ്ഥമാക്കി. 15 വർഷത്തിനു ശേഷമാണ് ജൂനിയർ ഹോക്കി ടീം വേൾഡ് കപ്പ് നേടുന്നത്. ഈ നേട്ടത്തിന് യുവ കളിക്കാർക്ക് അനേകം അഭിനന്ദനങ്ങൾ. ഈ നേട്ടം ഭാരതീയ ഹോക്കി ടീമിനെ സംബന്ധിച്ചിടത്തോളം ശുഭസൂചനയാണ്. കഴിഞ്ഞ മാസം നമ്മുടെ മഹിളാ കളിക്കാരും നമ്മെ ആശ്ചര്യപ്പെടുത്തി. ഭാരതത്തിന്റെ മഹിളാ ഹോക്കി ടീം ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫിയും നേടി. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് Under-18 ഏഷ്യാ കപ്പിൽ ഭാരതത്തിന്റെ മഹിളാ ഹോക്കി ടീം വെങ്കല മെഡലും നേടി. ക്രിക്കറ്റ് ഹോക്കി ടീമുകളുടെ എല്ലാ കളിക്കാരെയും ഹൃദയപൂർവ്വം ഞാൻ അഭിനന്ദിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, 2017 പുതിയ ആഹ്ലാദത്തിന്റെയും ഉത്സാഹത്തിന്റെയും വർഷമാകട്ടെ. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകട്ടെ. വികസനത്തിന്റെ പുതിയ ഉയരങ്ങൾ താണ്ടുവാൻ സാധിക്കട്ടെ. സുഖവും സമാധാനപൂർണവുമായ ജീവിതം നയിക്കാൻ ദരിദ്രരിൽ ദരിദ്രരായവർക്കും അവസരം ലഭിക്കട്ടെ എന്നാശംസിക്കുന്നു. എല്ലാ ദേശവാസികൾക്കും 2017 ശുഭകരമായിരിക്കാൻ 1000 ആശംസകൾ. വളരെ വളരെ നന്ദി.